നമസ്കാരം ശ്രീ സാനിച്ചൻ മണമേൽ.
നമസ്കാരം ടീച്ചർ.
അമേരിക്കയിലെ സർക്കാർ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടി അല്ലെങ്കിൽ നിർത്തിവച്ചു എന്നാണല്ലോ ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അതെ, അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ, ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് അവശ്യ സർവീസുകൾ അല്ലാതെ എല്ലാ സർവീസുകളും, ഉദാഹരണത്തിന് പാർക്കുകളെ അല്ലെങ്കിൽ ലക്ഷറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് അല്ലെ, അവശ്യ സർവീസുകൾ അല്ലാത്ത എല്ലാ സർവീസുകളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിർത്തിവെക്കുകയാണ്. അതുവഴി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ താൽക്കാലികമായിട്ട് അൺപെയ്ഡ് ലീവിൽ പോവുക, അതുകൊണ്ട് അവർക്ക് പൈസ സാലറി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഈ ഷട്ട് ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്.
എന്താണ് ഇതിന്റെ ഒരു കാരണം, ഇത്തരത്തിലൊരു അടച്ചുപൂട്ടലിന്റെ ഒരു കാരണം യഥാർത്ഥത്തിൽ എന്താണ്?
സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ എല്ലാ ഗവൺമെന്റും ഡെറ്റിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് കടമെടുത്താണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. US ഫിസിക്കൽ ഇയർ ഈ ഒക്ടോബർ 1st സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒക്ടോബർ 1st സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പ്രധാന ബജറ്റിന് മുമ്പായിട്ട് പല ഷോർട്ട് ടേം ബജറ്റ്സും അവർ അനുവദിക്കും താൽക്കാലികമായിട്ട് കടമെടുക്കാൻ വേണ്ടി. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ ഇക്കാലത്തെ ഒരു ഹെൽത്ത് കെയർ ഇഷ്യൂസിലെ ഡെമോക്രാറ്റിക്സും റിപ്പബ്ലിക്സും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിനെതിരായിട്ട് റിപ്പബ്ലിക്കൻസ് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ ഷോർട്ട് ടേം ബജറ്റ് പാസ്സാക്കിയില്ല. അങ്ങനെ സ്വാഭാവികമായിട്ടും ബജറ്റ് പാസ്സാക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് പൈസയ്ക്ക് ഷോർട്ടേജ് അനുഭവിക്കും. അങ്ങനെ പൈസയ്ക്ക് ഷോർട്ടേജ് ആയതുകൊണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ബാക്കിയുള്ള പൈസ അവശ്യ മേഖലകളിലേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവശ്യ മേഖലകൾ മാത്രം റൺ ചെയ്തിട്ട് ബാക്കിയുള്ള മേഖലകളെല്ലാം തന്നെ അടച്ചുപൂട്ടുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഇത് നമുക്ക് വളരെ പുതിയതായിട്ട് തോന്നാം. അതായത് 17 ആദ്യമായിട്ടാണ്. പക്ഷേ 1976 ഹിസ്റ്ററി മോൾ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റ് ഏകദേശം 18 പ്രാവശ്യമെങ്കിലും ഈ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ചിലതൊക്കെ 1-2 ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, 21 ദിവസം വരെ ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഈ അന്നൊക്കെ അത്തരത്തിൽ ഖജനാവ് അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് അമേരിക്ക എങ്ങനെയായിരുന്നു ബാധിച്ചിരുന്നത്?
ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഷോർട്ട് ടേം ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് ഷോർട്ട് ടേം ഇഫക്റ്റ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇതിൽ നിന്ന് കരകയറും എന്നറിയാവുന്നത് കൊണ്ട് വളരെ വലിയ രീതിയിലൊന്നും അതിനെ അഫക്ട് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കിട്ടില്ല. അപ്പോൾ അവരുടെ ഷോപ്പിംഗ്, അവരുടെ ഫ്യൂവൽ എക്സ്പെൻസസ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവരുടെ സ്പെൻഡിങ് കട്ട് ഡൗൺ ചെയ്യും. കുറച്ച് ദിവസങ്ങളിലാണ് ഈ കാര്യമായ ചലനങ്ങളൊന്നും വിപണിയിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ ഉണ്ടാക്കില്ല. പക്ഷെ കൂടുതൽ ദിവസത്തേക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇക്കോണമിയുടെ ഗ്രോത്ത് തന്നെ ഒരു പരിധിവരെ അത് തടയിടാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ ലോകമാസകലം ഉള്ളത്. ഇത് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തന്നെ ഒരു റിസഷനിൽ നിന്ന് കരകയറി അല്പമൊന്ന് മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യമേ ഉള്ളൂ, ഇത് എത്രത്തോളം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും?
ഷോർട്ട് ടേം ഇഫക്ട് ആയതുകൊണ്ട് അതിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. കാരണം 17th അമേരിക്കയുടെ കടമെടുക്കൽ പരിധി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അനുവദിക്കേണ്ടത്. അത് $16,00,000 കടം ഉയർത്താനാവുമോ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അങ്ങനെ ഉയർത്താൻ പറ്റിയില്ല എങ്കിൽ, ഇതുപോലൊരു സംഭവവികാസം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ, ഗവൺമെന്റിന്റെ ബോൺസ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഗവൺമെന്റ് ഡെറ്റ് റീപേയ്മെന്റ്സ് ഇതെല്ലാം തന്നെ ചിലപ്പോൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുടങ്ങുകയാണെങ്കിൽ അമേരിക്കൻ ഇക്കോണമി ഒരു വലിയ ഇക്കോണമി ആയതുകൊണ്ട് പല രാജ്യത്തെയും പല കമ്പനികളെയും അതിന്റെ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്രെഡിറ്റ് റേറ്റിംഗ് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അത് വിപണിയിലല്ല, ലോകത്ത് മൊത്തം അത് ചലനം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിലേക്കാണ് ഇക്കോണമിസ്റ്റ് കൂടുതലും ഉത്കണ്ഠാപൂർവം ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഒരു സാധ്യത വരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും അത് തള്ളിക്കളയാൻ ആവില്ല.
അത് ആ പറഞ്ഞതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ മറ്റെല്ലാ രാജ്യത്തെയും സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, സ്വാധീനിക്കപ്പെടുന്നുണ്ട്. പ്രധാനമാണ് അതിൽ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
ഈ ഗവൺമെന്റ് ഷട്ട് ഡൗൺ വളരെ കുറച്ച് ബാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ വിസ ഇഷ്യൂവൻസ്, പാസ്പോർട്ട് റിന്യൂവല്, അല്ലെങ്കിൽ പോർട്ടിന്റെ പ്രവർത്തനങ്ങള്, നാസയുടെ പ്രവർത്തനങ്ങള്, പെന്റഗൺ പ്രവർത്തനങ്ങള്, ഓസ്ട്രേലിയൻസ് അവിടെ പോയി ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നവർക്ക് സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി ഈ സമയത്ത് തുറക്കില്ല, നാഷണൽ പാർക്സ് തുറക്കില്ല, പല നാഷണൽ ഐക്കോണിക് ഗവൺമെന്റ് നാഷണൽ ഐക്കോണിക് ലക്ഷറി പ്ലേസസ് ഒന്നും തുറക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടൂറിസ്റ്റിനും അങ്ങനെയുള്ളവർക്ക് കുറച്ചൊക്കെ അഫക്ട് ചെയ്യാം എന്നിരിക്കെ ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ഇക്കോണമി തലത്തിൽ വളരെയേറെ ഈ ഷോർട്ട് ടേം ഷട്ട് ഡൗൺ കൊണ്ട് അഫക്ട് ചെയ്യാൻ ഇടയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒക്ടോബർ 17 ശേഷമുള്ള ആ ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അത് എല്ലാ തരത്തിലും അപേക്ഷിക്കും. കാരണം അമേരിക്കൻ കമ്പനികൾ ഒരുപാട് തന്നെ ഇവിടെ ഉണ്ട്, ഓസ്ട്രേലിയൻ കമ്പനികൾ ഒരുപാട് അമേരിക്കയിൽ ഉണ്ട്, അതുകൊണ്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ഓസ്ട്രേലിയ മാത്രമല്ല എല്ലാ രാജ്യത്തിനും അത് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
സ്വാഭാവികമായിട്ട് അതിലേക്ക് തന്നെയാണ് ആശങ്കകൾ ഇവിടെയും ഉള്ളത്. ഇത് ലോങ് ടേമിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ വാർത്തകൾ ചില റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ വന്നതനുസരിച്ച് ഈ ഒരു കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള സാധ്യതയും ഇപ്പോൾ വളരെയധികം കുറവാണ്. അങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള തൊഴിൽ മേഖല, തൊഴിൽ സാധ്യതകൾ, ആ വ്യാവസായിക മേഖലയെയും പിന്നെ ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യത്തെയും ഒക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ?
ഓസ്ട്രേലിയയുടെ ഡോളറിന്റെ മൂല്യം ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യമായിരിക്കും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. പക്ഷെ പല രാജ്യങ്ങളിലെയും കറൻസി അമേരിക്കൻ ഡോളറുമായിട്ട് പെക്കി ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അത് എല്ലാ രാജ്യത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും US ഗവൺമെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഗവൺമെന്റ് ആണ്, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഗവൺമെന്റ് ആണ്. അതിനൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അത് ഓസ്ട്രേലിയയും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളെയും അതുപോലെ തന്നെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ഒക്ടോബർ 17 ശേഷമുള്ള ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ അതൊരു ഇക്കോണമി റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.
അതുപോലെ തന്നെയാണ് ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധവും ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ത്യയെക്കുറിച്ചും ആ ഒരു ചിന്തയുണ്ടാകും. ഈ ഓസ്ട്രേലിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വ്യത്യസ്തമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാധിക്കൽ ഓസ്ട്രേലിയ ബാധിക്കുന്നത് പോലെ തന്നെ ആയിരിക്കുമോ ഇന്ത്യ ബാധിക്കുന്നത്? അതോ അതിൽ മാറ്റമുണ്ടാകാമോ?
ഇന്ത്യയിൽ നിന്ന് കൂടുതലും പറയുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ IT എക്സ്പോർട്സ് ആണ്. അപ്പോൾ IT എക്സ്പോർട്സ് കൂടുതലും ഇന്ത്യൻ മേജർ IT ഫേംസ് ഒന്നും US ഫെഡറൽ കോൺട്രാക്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം, വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ IT മേഖലയിൽ ഇത് വളരെ അധികം അഫക്ട് ചെയ്യില്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം. പിന്നെ കൂടുതൽ അഫക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ പ്രോസസിങ് പാസ്പോർട്ട് റിന്യൂവൽസ് ഏകദേശം 20,000 to 30,000 വിസ വരെ അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യൻ വിസകൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് അഫക്ട് ചെയ്യാം. വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എക്സ്പോർട്സ് അവിടെ പോകുന്നത്, അതായത് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സിന്റെ എക്സ്പോർട്സ്, കപ്പൽ മാർഗം അവിടെ കൊണ്ടുപോകുന്ന എക്സ്പോർട്സ്, പ്രത്യേകിച്ചും കൊമേഴ്ഷ്യൽ പോർട്സ് ഗവൺമെന്റ് കീഴിലുള്ള പോർട്സ് ഒക്കെ അടച്ചിടാനുള്ള സാധ്യതയല്ല, അങ്ങനെ അടച്ചിടാറുണ്ട്, വളരെ കുറച്ചേ അത് ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് കപ്പലുകളുടെ ഡെമറേജ് കൊടുക്കേണ്ടി വരും, ആ ഒരു ലീഡിംഗ് ഫീസ് ഒക്കെ കൂടുതലാകാം. അത് ഇന്ത്യൻ കമ്പനികൾക്ക് ക്ഷീണകരമാകാം. അത് ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്, കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സാനിച്ചൻ മണമേൽ ഇത്രയും വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനെ.
താങ്ക് യു.